ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുനനല്ലേ. അങ്ങനെ മറ്റൊരു എപ്പിസോഡ്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഒരു ടി വി സീരീസ് കണ്ട് നമ്മളെ നെറ്റ്ഫ്ലിക്സിൽ. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം സ്വതവേ നമ്മൾ നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് പോഡ്കാസ്റ്റും ചെയ്യലില്ല. പക്ഷെ ഇത് കുറച്ച് രസകരമായിട്ട് തോന്നി. എനിക്കിപ്പോൾ യങ്ങർ ജനറേഷൻ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെയൊക്കെ ജനറേഷൻ, അതായത് ഒരു 50 അടുത്ത്, 50s ഒക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സീരീസിൻ്റെ പേര് താജ്മഹൽ 1989, താജ്മഹൽ 1989 എന്നുള്ളതാണ് ആ സീരീസിൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത്, അതിന് മുമ്പേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എവിടെയാണ് കാണുന്നത് അല്ലെ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കുക. നമുക്ക് ഓരോ കിസ്സിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. അതിൻ്റെ കൂടെ ഞാനൊരു വെബിനാറ്, പബ്ലിക്കായിട്ടുള്ളൊരു വെബിനാറ് പഹയൻ .com ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതായത് ഒരു ലേണേഴ്സ് വെബിനാർ, അല്ലെങ്കിൽ ഒരു ആസ്പയറിംഗ് ലേണേഴ്സ് വെബിനാർ. അതിൻ്റെ ലിങ്ക് ഞാൻ ഷോ നോട്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഹയൻ .com പോയിട്ട് വെബിനാറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അടുത്ത ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒരു രാവിലെ ഒരു 10 ശനിയാഴ്ച രാവിലെ 10 അടുത്ത ശനിയാഴ്ച കേട്ടോ, ഈ ശനിയാഴ്ച അല്ല, അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് 19th ആയിരിക്കും. 19th ശനിയാഴ്ച രാവിലെ 10 ഒരു സൂം വെബിനാറാണ്, ലിമിറ്റഡ് സീറ്റാണ്. ആകെ എനിക്ക് തോന്നുന്നത് എൻ്റെ സൂമിൽ ഒരു 90 100 പറ്റാൽ മതി. പക്ഷെ എനിവേ, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ചേരാം. അതിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാറുന്ന ലോകത്തെക്കുറിച്ച്, അല്പം മിനിമൽ അജൈൽ എന്നുള്ള കോൺസെപ്റ്റ്, പിന്നെ പഠിക്കുക വായിക്കുക എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മളുടെ ഫ്യൂച്ചറിൽ പല കാര്യത്തിലും നമുക്ക് സാധ്യതകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുള്ളത്. കൂടാതെ പഹയൻ .com എൻ്റെ മലയാളം ലേണിംഗ്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും ഉത്തരം പറയാമെന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം ഇഫ് യു വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്, പഹയൻ .com പോയിട്ട് വെബിനാറിൽ നോക്കിയിട്ട് വെബിനാർ അവിടെ രജിസ്റ്റർ ചെയ്യുക. എനിവേ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു റൊമാൻറ്റിക് ഒരു സ്റ്റോറിയാണ്, ഒരു ഡ്രാമയാണ്. മാത്രമല്ല അതൊരു പ്രീ ഇൻ്റർനെറ്റ് എറയാണ്. മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റൊക്കെ വരുന്നതിൻ്റെ മുമ്പേ 1989 കാലഘട്ടത്തിൽ ലക്നൌവിൽ വെച്ചിട്ടാണ് ഈ കഥ അരങ്ങേറുന്നത്. അപ്പം ഇതൊരു കോളേജുമായിട്ടും കോളേജ് പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി, പിന്നെ അതുമായിട്ടുള്ള പല പല കഥകൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്തർ ബൈഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫി പ്രൊഫസറാണ്. ആ ഫിലോസഫി പ്രൊഫസറുണ്ട്. ഫിലോസഫി പ്രൊഫസറിൻ്റെ സരിത എന്നാണ് വൈഫിൻ്റെ പേര്. വൈഫ് ഒരു ഫിസിക്സ് പ്രൊഫസറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച്, പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒക്കെ, അവരിപ്പം ദേ ഷുഡ് ബി ഇൻ ദെയർ 40s. ഒരു മകനുമുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ, അപ്പം ഭാര്യ ഫിസിക്സാണ് കൂടുതലുള്ളത്, പിന്നെ അടിപൊളി മസാല ഹിന്ദി സിനിമ കാണലാണ് ഇഷ്ടം. ഇയാളാണെങ്കിൽ ഫിലോസഫിയും പിന്നെ കവിതയും ഷെയ്റോ ഷായരിയും ഒക്കെ ആയിട്ടുള്ള ആ ലൈനിലാണ് ഇയാളുടെ ചിന്തകൾ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഫാമിലി ലൈഫ് ആണ് അതിൽ ഒരു ഭാഗം, ഒരു സ്റ്റോറി. പിന്നൊരു സ്റ്റോറി ഉള്ളത് ഈ കോളേജിൽ തന്നെ ഉള്ള രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള രാഷ്ട്രീയവും പ്രണയവും ഒക്കെ കൂടിയിട്ടുള്ള ആ ജനറേഷനെ, യങ്ങർ ജനറേഷനായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ചില പ്രണയങ്ങൾ, അതിലൊരു രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ. പിന്നെ ഇതിൽ തന്നെ എന്താ പറയുക, ലക്നൌവിലായ ഈ പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗുണ്ടായിസത്തിലേക്ക് കുട്ടികൾ ഇടപെടുന്നതും രാഷ്ട്രീയത്തിൽ ഗുണ്ടകൾ ഇതാക്കുന്ന അങ്ങനത്തെ ഒരു പ്ലോട്ടും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം ഈ അക്തർ ബൈഗിൻ്റെ, അതായത് നീരജ് കവി അഭിനയിക്കുന്ന അക്തർ ബൈഗിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സുധാകർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുധാകർ ആയിട്ട് അഭിനയിക്കുന്നത് ഡാനിഷ് ഹുസൈനാണ്. ഡാനിഷ് ഹുസൈൻ രസകരമായിട്ട് ആ റോൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളും ഒരു ഫിലോസഫിയുടെ, ഇയാളുടെ കൂടെ നമ്മളുടെ നീരജ് കബീർ, അതായത് അക്തർ ബൈഗിൻ്റെ കൂടെ ഫിലോസഫി പഠിച്ചിരുന്ന. അപ്പം അക്തർ ബൈഗ് ഫിലോസഫിയൊക്കെ പഠിച്ച് ഫിലോസഫി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സുധാകർ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടും ആ രീതിയിലുള്ള ഒരു പ്രൊഫഷനിലേക്ക് അല്ല പോയത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. നമ്മളതിങ്ങനെ കാണുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വിചാരിക്കും, അയാൾ ഫോൺ എടുത്ത് വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊന്ന് നോക്കിയാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ഇൻ്റർനെറ്റും അതേമാതിരി ഫോണൊന്നും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളത്. അന്ന് നമുക്ക് സെൽഫി എങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ താജ്മഹലിൽ പോകുന്നതും ഇവർ ഫോട്ടോ എടുക്കണം, രണ്ടുപേരും കൂടെ വലിയ ക്യാമറ ഒക്കെ എടുത്തിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇതൊന്ന് എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം. ഇപ്പോഴൊക്കെ ഫോണിൽ സെൽഫി എടുക്കുകയാണ്, വേറൊരാളുടെ സഹായം തന്നെ പലപ്പോഴും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് വ്യത്യാസമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതം മാറിയിരിക്കുന്നു എന്നതും, പ്രണയത്തിന് അന്ന് വ്യത്യാസമുണ്ടായിരുന്നു, അതിന് മധുരം കൂടുതലോ കുറവോ അല്ലെങ്കിൽ ലേശം പുളിയും എരിവും വ്യത്യാസമായിരുന്നുവോ, അതിൻ്റെ ഒരു സ്പൈസിനെസ്സിന് വ്യത്യാസമുണ്ടായിരുന്നു. ഇതൊക്കെ രസകരമായിട്ട് ചില സമയത്ത് ഈ ആ കാലഘട്ടത്തെ സിനിമ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ചെറിയൊരു നൊസ്റ്റു ഫീലിംഗ് വരും. കാരണം ഇന്ന് പല കാര്യങ്ങളും വളരെ ഈസിലി ആക്സസിബിളാണ്. നമുക്ക് പരിചയമില്ലാത്ത ചിലരുമായിട്ട് പോലും നമ്മൾ വളരെ അടുപ്പമുണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയും വേറെ മാധ്യമങ്ങളും ഒക്കെ തന്നെ. അതേപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്തവരുമായിട്ട് ഭയങ്കര സ്നേഹം തോന്നുന്ന പോലെ തന്നെ പരിചയമില്ലാത്തവരുമായിട്ട് അനാവശ്യമായിട്ടുള്ള വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പം കൂടുതൽ വെറുപ്പാണോ കൂടുതൽ സ്നേഹമാണോ നമുക്ക് അപരിചിതരുമായി ഉണ്ടാവുന്നതെന്ന് നമ്മളുടെ ചിന്താ രീതിയും നമ്മൾ എവിടെയൊക്കെ പോയിട്ടാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കുന്നതായിരിക്കുമെന്ന്. ആ കാലഘട്ടത്തിലും ഈ ഒരു കഥയുടെ ഭാഗമായിട്ട് റിലേഷൻഷിപ്സിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതായത് ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ അത് ഒന്നാവാതിരിക്കുക, പിന്നെ ഒരു ഒരു എന്തിനു പറയുമ്പൾ ഒരു വേറെ രീതിയിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ പലപ്പോഴും നിങ്ങളെ സ്പൗസിന് നിങ്ങളെ പാർട്ട്ണർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി ആ സിനിമ കണ്ടപ്പോൾ. കാരണം ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യപ്പെടാനുള്ള ഓൺലൈൻ ആണ് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് അറിയാനുള്ള സാധ്യതകൾ, അതായത് നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ള ലോകത്തിനറിയാനും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലി രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാവാനും നേരത്തെ കൂട്ടി അറിഞ്ഞിട്ട് അതിന് വേണമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനും ഒക്കെ ഇന്ന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വ്യത്യസ്തമായൊരു ലോകമായിരുന്നു. ഈ ഒരു രണ്ട് സംഭവങ്ങൾ, ഇൻ്റർനെറ്റും ഫോണും, നമ്മളെ ബന്ധങ്ങളെയും റിലേഷൻഷിപ്പിനെയും പ്രണയത്തെയും പഠിപ്പിനെയും പഠിപ്പിക്കലിനെയും സൗഹൃദത്തിനെയും ലോകവീക്ഷണത്തിനെയും ജീവിതത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയൊക്കെ എന്ത് ടു വാട്ട് എക്സ്റ്റെൻ്റ് അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ആ ഒരു ഒഴുക്കിൽ പോയി പോയി. കാരണം ജനറലി നമ്മളിപ്പോൾ ഒരു സീരീസ് കാണുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ അതിലങ്ങോട്ട് ഇമ്മേഴ്സ്ഡ് ആയിട്ട് അതിലിങ്ങനെ ഗ്ലൂഡായി പോകുന്നൊരു സംഭവം ഉണ്ടാവാറില്ല. ഇതിലും ഗ്ലൂഡ് അല്ലാത്ത മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും എനിക്ക് അക്തർ ബൈഗിൻ്റെ ആ ഒരു ഒരു അപ്രോച്ച് ടു ലൈഫ്, പിന്നെ അക്തർ ബൈഗും സുധാകറും ഫ്രണ്ട്സ് ഫിലോസഫി പഠിച്ചിരുന്ന ഇവർ രണ്ടുപേരും കൂടിയിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അതായത് ജീവിതത്തിനെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും എന്തിനാണ് പഠിക്കുന്നത്. അതിൽ സുധാകർ പറയുന്നൊരു രസകരമായിട്ടുള്ളൊരു ഇതുണ്ട്. സുധാകരനോട് ചോദിക്കും, സുധാകർ ഫിലോസഫി അല്ല ചെയ്യണത്, അപ്പോൾ സുധാകരനോട് ചോദിക്കും, നീ ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ, നീ പിന്നെ എന്തിനാണ് നിനക്ക് എന്നാ എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് ചെയ്യായിരുന്നു, നീ ഫിലോസഫിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ. അപ്പോൾ സുധാകർ പറയും, അതിന് ഞാനിത് പഠിപ്പിക്കാനോ ഇതിനു വേണ്ടിയിട്ടൊന്നല്ല ഫിലോസഫി പഠിച്ച്, ഞാൻ എനിക്ക് ഫിലോസഫി ഇഷ്ടമാണ്, എനിക്ക് ഫിലോസഫി പഠിക്കണമെന്നുണ്ട്, എനിക്ക് ഈ ഫിലോസഫിക്കലായിട്ട് ഇങ്ങനെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഫിലോസഫേഴ്സ് പറഞ്ഞ കോണ്ടംപ്ലേറ്റ് ചെയ്ത് ജീവിതം എന്തായിരിക്കണം, ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്, അർത്ഥമില്ലായ്മ എന്ത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അത് അറിയാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതിനോടാണ് ഞാൻ പഠിച്ചത്. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അത് എനിക്കൊരു ഉപജീവന മാർഗമാവണം എന്നുള്ള ഉദ്ദേശത്തിലല്ല എന്നുള്ളത്. അത് എനിക്ക് ഞാനതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ആലോചിക്കാം, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് നീ ജോലിനെ പറ്റി ആലോചിക്കണ്ട, നീ തൊഴിലിനെ പറ്റി ആലോചിക്കണ്ട, തൊഴിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ അങ്ങനെ ജീവിച്ചാൽ മതി, നിനക്ക് പഠിക്കാൻ താല്പര്യമുള്ള കാര്യം നീ പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും പഠിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ വീണ്ടും കൊണ്ടും വന്നു. എൻജിനീയറിങ്ങിന് പോവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു എൻജിനീയറിങ് ബെൻഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ള അക്കാലത്ത്. അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, കമ്പ്യൂട്ടർ അല്ലാതെ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജിനീയറിംഗ് ആയിട്ടൊരു ആ ഒരു തോട്ട് പ്രോസസ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം മെക്കാനിക്കൽ, ഇപ്പം എനിക്കറിയാം എൻ്റെ ക്ലാസ്സിലൊക്കെ ആ സമയത്ത് എൻ്റെ ബാച്ചിൽ വന്നിട്ടുള്ളത് ഡീസൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇന്നത്തെ ഇന്ന കാര്യത്തിന് മാത്രമേ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ടിപ്പോൾ പിന്നെ ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കലും ഉണ്ട് കേട്ടോ, ഇതേമാതിരി ഇലക്ട്രിക്കൽ കാര്യങ്ങളും ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികളുമുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ 12-ാം ക്ലാസ്സിൽ ഉണ്ടാകുന്നൊരു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ അധികം വായനയില്ല കേട്ടോ. അപ്പം ഫിലോസഫി എടുക്കണം അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, ഹിസ്റ്ററി ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നുള്ളൊരു താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അതും എനിക്ക് അതിനെപ്പറ്റി ധാരാളം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ഭയങ്കര താല്പര്യമുണ്ടായിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് അതാണെങ്കിൽ പഠിക്കാനധികം ഉണ്ടാവില്ല, അടിച്ചൊളിച്ച് നടക്കാമെന്നുള്ളൊരു ധാരണയിൽ തേർഡ് ഗ്രൂപ്പ് എടുക്കണം എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് നമുക്ക് കഴിയുന്നത്ര ബുദ്ധിമുട്ടാൻ വയ്യ ഈ പഠിപ്പിൻ്റെ കാര്യത്തിൽ. പക്ഷെ സിനിമ ഭയങ്കര താല്പര്യമായിരുന്നു, സിനിമ കാണുക, സിനിമയെക്കുറിച്ച്. അന്ന് സിനിമയിൽ ആകെയുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഫിലിം പോയി പഠിക്കാമെന്നോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കാര്യം തന്നെ അറിഞ്ഞിരുന്നില്ല. അത് എൻ്റെ പരിമിതമായ വായനയും പരിമിതമായ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമൊക്കെ ആയിരിക്കും കാരണം കേട്ടോ. കാരണം നമ്മൾ സിനിമേനെ പറ്റി അറിയാമെന്നുള്ള അല്ലാണ്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം അല്ലെങ്കിൽ ചെന്നൈ പോയി പഠിക്കാം അല്ലെങ്കിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിക്കാം എന്നുള്ള പോസിബിലിറ്റീസ് ഒന്നും ഒരിക്കലും മനസ്സിലായിട്ടില്ല. സിനിമ കാണുക, സിനിമയോടുള്ള വലിയ കമ്പമുണ്ട് എന്നുള്ള അല്ലാണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് ഇവൻ ഒരു നാടകത്തിൽ ആളാവും എന്നുള്ള ആഗ്രഹമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, സ്പോർട്സും ഇല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ഇന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ വിചാരിക്കലുണ്ട് ഇത് ഒന്നും ഗുണമില്ലാണ്ട് ഒന്നിനും താല്പര്യമില്ലാണ്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ളൊരു ജീവിതം. അന്ന് നന്നായിട്ട് പഠിക്കുമായിരുന്നു അത്, പക്ഷെ പഠിക്കാനുള്ളൊരു താല്പര്യം കൊണ്ടല്ല. പഠിക്കുക എന്നത് നമുക്ക് പഠിക്കണം എന്നുള്ള വീട്ടിൽ നിന്നുള്ള നിർബന്ധം കൊണ്ട് പഠിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പഠിക്കൂ, ചിലപ്പോൾ ഒന്നും പഠിക്കില്ലായിരിക്കും, ചിലപ്പോൾ ആ സമയം മുഴുവൻ വേസ്റ്റായി പോകാൻ മതി. അന്ന് എല്ലാവരും നിർബന്ധിച്ച് പഠിക്കുക എൻജിനീയറിങ്ങിന് പോവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ REC പോയി, REC പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു പോയി. ഇനിയിപ്പോൾ അതില്ലായിരുന്നെങ്കിൽ ഞാനെന്ത് ചെയ്യും, തേർഡ് ഗ്രൂപ്പ് എടുക്കും, അതെടുക്കും ഇതെടുക്കും, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് വന്നേക്കാൻ മതി. അല്ലാണ്ട് അന്ന് ഫിലോസഫി എടുക്കണമെന്നോ അല്ലെ സൈക്കോളജി എടുക്കണമെന്നോ ഒന്നും താല്പര്യമില്ല. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഫിലോസഫി, സൈക്കോളജി, എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പഠിക്കാത്ത സാധനമായതുകൊണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ പഠിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കുറേ സാധനങ്ങൾ മനസ്സിൽ വരും. അതൊരു സൂക്കടാ. പക്ഷേ ഐ വാസ് വെരി ഫാസിനേറ്റഡ് നോയിങ് ദാറ്റ് ദർ ആർ പീപ്പിൾ ഹു റിയലി ലവ് അവർക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ, അതെന്താണെങ്കിലും അവർക്ക്. അല്ല ആലോചിച്ച് നോക്കൂ, നമ്മൾ പഠിക്കുന്നു, ആഴത്തിൽ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഞാൻ ഒരിക്കൽ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, ആ കാലഘട്ടത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു PhD സ്റ്റുഡൻറ്റിനെ കണ്ടു അവിടെ വെച്ചിട്ട്. അപ്പം അദ്ദേഹം പഠിച്ചിരുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്, എനിക്ക് ഓർമ്മയില്ല അയാളെ പേരൊന്നും ഓർമ്മയില്ല. പക്ഷെ മലയാളമാണ് അയാൾ, മലയാളത്തിലാണ് PhD ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തോട്ടോ, എനിക്ക് തോന്നുന്നത് ഞാൻ 3-4 വർഷത്തിലൊക്കെയാണ്. അപ്പോൾ അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ലിറ്ററേച്ചറിനെ കുറിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര രസകരമാണല്ലോ, എന്നാൽ മലയാളമാണെങ്കിൽ മഹാ വീക്കാണ്. അപ്പോൾ നമുക്കങ്ങനെ മലയാളത്തിൽ ഒരു PhD ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിലാണെങ്കിൽ മലയാളം മര്യാദയ്ക്ക് എഴുതാൻ തന്നെ വായിക്കാനറിയാം, എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളൊരു ഇതാണ്. മലയാളം അധികം പഠിക്കാത്തതുകൊണ്ട് ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ പറ്റുന്നുള്ള അല്ലാണ്ട് വായനാശീലം കുറവായതുകൊണ്ട് അതിനും ഗുണമല്ല. പക്ഷേ ഞാനൊരു ആ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടും അതൊരു ആ വ്യക്തിയുടെ അടുത്താണ് ഞാൻ ആ തിളക്കം കണ്ടത്. ഒരു പഠിക്കുന്ന കാര്യത്തിനോട് അതിനോടുള്ളൊരു വലിയൊരു ഇൻട്രസ്റ്റ്. ഇപ്പം പാരീസിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവർക്ക് അവർ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊക്കെ ആരെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ തന്നെ സബ്ജക്റ്റിനെ പറ്റി പറയുമ്പം കണ്ണിലൊരു തിളക്കമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് പലപ്പോഴും എന്താ പറയുക, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നുണ്ട് നമുക്കിത് അറിയാം എന്നുള്ള അല്ലാണ്ട് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുന്നു എന്നൊന്നും ആരും എന്നോടൊന്നും പറഞ്ഞ് ഒന്നിനെ പറ്റിയും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രോബബ്ലി ലിറ്ററേച്ചറൊക്കെ പഠിക്കുകയാണെങ്കിൽ, കവിതകൾ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള, ഇന്നിപ്പം കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിച്ച കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ആ എനിക്ക് വളരെ താല്പര്യമാണെന്നുള്ളത്. ഞാൻ സംസാരിക്കുന്ന സമയത്തും യങ്ങർ ജനറേഷനായിട്ടുള്ള ആൾക്കാരോട് കമ്പ്യൂട്ടറിനോട് അവർക്കൊരു ഒരു വലിയൊരു എന്താ ഇനി പറയുക, അഡിക്ഷൻ എന്നുള്ള വാക്ക് ശരിയല്ല, ഒരു എൻതൂസിയാസം ടുവേർഡ്സ് ലേണിങ് സംതിങ് ന്യൂ, ഒരു വൗ ഫീലിംഗ്, എന്തെങ്കിലും പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു പുതിയൊരു ടെക്നോളജി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അവരുടെ ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു തിളക്കം അവരുടെ സംസാരത്തിൽ, അവരുടെ എനർജി, എൻതൂസിയാസം ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നേരെ വിപരീതം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഇനിയിപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ നമ്മൾ ഫ്രണ്ട്സായിട്ട് നടക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ. ചിലപ്പോൾ ഇത് കേൾക്കും നമ്മൾ കൂടുതലുള്ള ആൾക്കാരുണ്ട്, നീ നടക്കുന്ന കമ്പനി കംപ്ലീറ്റ് ഒരുമാതിരി കമ്പനി അല്ലേ, അവിടെ എന്ത് എന്തൂസിയാസം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ വേറെ അല്ലേ, എൻജിനീയറിംഗ് ആയിട്ടുള്ള വല്ല ബന്ധു നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാൻ മതി. ചിലപ്പം അത് സത്യമായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആധികാരികമായി എൻജിനീയറിങ്ങിനെ പറ്റി ചർച്ച ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പുകളിൽ നിന്നും നമ്മൾ ഒരിക്കലും പോയിട്ട് ഇങ്ങനെ അബദ്ധത്തിൽ പോയിട്ട് ചെന്ന് വിടണ പരിപാടിയില്ല. അപ്പം ചിലപ്പോൾ അതായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചാണ്ട് പറയാൻ പറ്റില്ല എന്താണ് കാരണം എന്നുള്ളത്. എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, ആ സമയത്ത് തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് താല്പര്യം എന്താ, കവിതകൾ, കഥകൾ. ആ സമയത്താണ് സത്യം പറഞ്ഞാൽ വായനയിലേക്ക് കടന്നതും, പിന്നെ രാഷ്ട്രീയം, എന്താണ് ലോകത്ത് നടക്കുന്നത്, അങ്ങനെ കുറേ സമരചരിത്രം, അത് ഇത്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് നമുക്ക് അന്നൊരു സോഷ്യൽ. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇന്നുള്ള എൻ്റെ വിവരം വെച്ചിട്ട് ഞാൻ ആ കാലഘട്ടത്തിലേക്ക് പോയിട്ട് ഒരു 89 എന്ന് പറഞ്ഞാൽ 89 to 93 ആണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ചു പോയിട്ട് എനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടുകയാണ് എന്ത് പഠിക്കണം എന്നുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ, ഉറപ്പ് പഠിക്കാനുള്ള സാധനങ്ങൾ സൈക്കോളജി പഠിക്കും, ഫിലോസഫി പഠിക്കും, പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് ലിറ്ററേച്ചർ പഠിക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തും, പിന്നെ ഡെഫിനറ്റ്ലി തിയേറ്റർ, പിന്നെ സിനിമ, ഇങ്ങനെ ഇത്യാദി ഫീൽഡുകളിൽ, എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി പല ഫീൽഡുകളിലും ഒന്ന് പഠിച്ചു നോക്കും. അല്ല, ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ കരിയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നത് ടെക്നോളജി ഫീൽഡിലാണ്, 27 വർഷമായിട്ടും വർക്ക് ചെയ്ത അവിടെയാണ്. അതിൽ പല പല ഫീൽഡുകളിൽ പല പല ഏരിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നും ഒരു ടെക്നോളജിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു പ്രോസസ് കക്ഷിയും ഒരു കോച്ചും അങ്ങനത്തെ ആ രീതിയിലൊക്കെയാണല്ലോ നമ്മളെ റോള്. എന്തായാലും സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്, അതിൻ്റെ ഏത് ഭാഗത്താണ് എന്താണെങ്കിലും. പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ, ഐ മീൻ ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ ലിവിങ്, ഹെൽപ്സ് യു മേക്ക് എ ലിവിങ് എന്ന് പറയാം. കാരണം ഇന്ന് ഒരു ജോലി ഒരു സ്ഥലത്ത് അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മൾ 27 വർഷം ചെയ്ത ടെക്നോളജിയായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് മാത്രമേ ജോലി അന്വേഷണം നടക്കുള്ളൂ. അല്ലാണ്ട് എനിക്ക് താല്പര്യമുള്ള സംഭവം കുറച്ച് സോഷ്യൽ അനാലിസിസും അല്ലെങ്കിൽ ഫിലോസഫിയും മീഡിയയും ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതിൽ നമുക്ക് പാഷൻ മാത്രമേ ഉള്ളൂ. ഇന്നും ഇപ്പോൾ കഴിഞ്ഞൊരു 27 വർഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 13-14 വർഷത്തെ എക്സ്പീരിയൻസ് ഹാസ് ബീൻ ഓൺ മീഡിയ, സോഷ്യൽ മീഡിയ. ഞാൻ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ തുടങ്ങി. അതൊരിക്കലും മോണറ്റൈസേഷൻ എന്നുള്ള രീതിയിലല്ല കേട്ടോ, നമ്മളുടെ ഒരു താല്പര്യം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുത്തായാലും പോഡ്കാസ്റ്റ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ചിലപ്പം നമ്മുടെ 27 വർഷത്തെ ടെക്നോളജി ഫീൽഡിൽ അച്ചീവ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഐ വാസ് ഏബിൾ ടു മൂവ് എഹെഡ് ഇൻ ദോസ് ഏരിയാസ് പ്രോബബ്ലി, റെക്കഗ്നീഷൻ കിട്ടാനൊക്കെ. അപ്പം അത് എന്നാലും ഇന്നും അത് നമ്മളുടെ ഒരു മുഖ്യധാര, നമ്മളെ ഒരു ഇൻകം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണാൻ ഇന്നും ആയിട്ടില്ല, ഇന്ന് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അന്ന് തീരുമാനിച്ച ചില ചാനൽസ് തന്നെയാണ്, അല്ലാണ്ട് നമ്മളെ പാഷനുമായിട്ട് നമ്മൾ, അതുകൊണ്ടാണ് പലപ്പോഴും പാഷൻ എന്ന് പറയുന്നതും നമ്മളുടെ ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നതും വ്യത്യസ്തമായി വരുന്നത്. അതാണ് ശരിക്ക് ഈ സുധാകരൻ്റെ ആ ഒരു ക്യാരക്ടർ, വേർ ആസ് എ ഗോൾഡ് മെഡലിസ്റ്റ് ഫോർ ഫിലോസഫി ഹി ഡിസൈഡ്സ് നോട്ട് ടു ടീച്ച് ഫിലോസഫി ഇൻ കോളേജ്. ഞാൻ ഈ ടേക്സ് എ അനദർ ജോബ്. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്, ചിലപ്പോൾ ഫിലോസഫി പഠിച്ച് ഗോൾഡ് മെഡലിസ്റ്റ് കിട്ടിയപ്പോഴായിരിക്കും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെ ആയാൽ മതി എന്നുള്ളത് മനസ്സിലാവുന്നത്. അത്രയും കാലം ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന മാതിരി ഫിലോസഫി പഠിക്കുക, ഫിലോസഫി പ്രൊഫസറാവുക, എന്നിട്ടൊരു ഫിസിക്സ് പ്രൊഫസറെ അല്ലെങ്കിൽ മാത്സ് പ്രൊഫസറെ ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുക എന്നിട്ട് ജീവിച്ച് പോവുക എന്നുള്ളതായിരിക്കാം മതി. പിന്നെ കവിതകൾ, അതിൽ കവിതകളുടെ ചില ചെറിയ ചെറിയ ഭാഗങ്ങൾ ഈ കോൺവെർസേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. രസകരമാണ്. അപ്പം അത് നോക്കുമ്പോഴൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു കോളേജ് ലൈഫ്, കോളേജ് ലൈഫ് ഡ്യൂറിങ് ദി 80s എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കോളേജ് ലൈഫിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഫോണും സോഷ്യൽ മീഡിയയും ഒന്നുമില്ലാത്ത മരവും മരച്ചുവട്ടിൽ തണലും കലിങ്കും പടികളും ഒക്കെ ഉള്ള ഒരു ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കോളേജ് ആ കാലത്തെന്ന് തോന്നുന്നു. ഇന്ന് കോളേജിൽ നമുക്ക് ഒന്നെങ്കിൽ പഠിക്കുക പഠിപ്പിക്കുക ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഇന്നത്തെ കോളേജുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിൽ രസകരമായിട്ടുള്ള ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ ഒരു കവിത, ഒരു നൂർജഹാനൊക്കെ പാടി പലരും പാടിയിട്ടുള്ളൊരു തന്നെ രണ്ട് വരി ഞങ്ങനെ അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തന്നെയായിരുന്നു എൻ്റെ ഇതിലിങ്ങനെ വന്നു കൊടുക്കുന്നത്. മുജ്സെ പെഹലി സി മുഹബ്ബത് മേരേ മെഹബൂബ് നമാങ്, മുജ്സെ പെഹലി സി മുഹബ്ബത് മേരേ മെഹബൂബ് നമാങ്, മൈനെ സംജാ താകി തൂ ഹൈ തോ ദർശാ ഹൈ ഹയാ. അങ്ങനെയല്ല പാടുന്നത്, പക്ഷെ എങ്ങനെയും പാടാം എന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞുകൊണ്ടും പറയാം, മുജ്സെ പെഹലി സി മുഹബ്ബത് മേരേ മെഹബൂബ് നമാങ്, മൈനെ സംജാ താകി തൂ ഹൈ തോ ദർശാ ഹൈ ഹയാ. അപ്പം അങ്ങനെ പോകുന്ന ഇത് ഒരു ഒരു കവിതയാണ്, വളരെ ഫേമസ് ആയിട്ട് ഫയസിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്തെ മുഴുവൻ, അതായത് പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കുമ്പോൾ അത് പ്രണയത്തെക്കുറിച്ചല്ല, അത് വിപ്ലവത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു കവിതയാണ്. പക്ഷെ അത് തുടങ്ങുന്ന സമയത്ത് മുഹബ്ബത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയിനിയോട് പറയുകയാണ്, എൻ്റെ ആദ്യത്തെ പ്രണയം നീ എന്നിൽ നിന്നും മേടിക്കരുത്. എൻ്റെ ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഇപ്പം അത് വിപ്ലവമാണെങ്കിൽ വിപ്ലവം അല്ലെങ്കിൽ രാജ്യമാണെങ്കിൽ രാജ്യം, എന്തിനു വേണ്ടി, അതാണ് എൻ്റെ ആദ്യത്തെ പ്രണയം, അത് കഴിഞ്ഞ് അത് നീ എന്നോട് ചോദിക്കരുത് എന്നും പറഞ്ഞിട്ടാണ്. അതൊക്കെ പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രാജ്യസ്നേഹവും വിപ്ലവവും അല്ലാതെ കേട്ടോ ആൾക്കാർ, ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു പ്രാവശ്യം പറയേണ്ടതായിട്ടുണ്ട്, നാടകത്തിൽ വർക്ക് ചെയ്യുന്ന കക്ഷിയാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പ്രണയം നാടകമാണ്, ആദ്യത്തെ പ്രണയം കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ ലോകത്തിലെ എല്ലാ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെയും ആ ഒരു തിയേറ്ററായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെനോട് അനുബന്ധമായിട്ട് മാത്രമേ ബാക്കി എല്ലാ റിലേഷൻഷിപ്പ് പോലും അയാൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. അതായിരിക്കാം മതി പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ നമുക്ക് ചില സീരീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സീരീസ് ചിലപ്പോൾ ഉണ്ടാക്കിയ ആൾ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യമാണോ നമുക്ക് കിട്ടിയെന്ന് അറിഞ്ഞോ. കാരണം എനിക്ക് ലക്നൌവിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ ലക്നൌവിയൻ എന്താ പറയുക, ആ ഒരു എന്താ ഹിന്ദിയിലൊക്കെ പറയുക, ലക്നൌവിയൻ അന്താസ് എന്നോ, അതായത് ലക്നൌവിയൻ ആൾക്കാരുടെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ലക്നൌവിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ നമ്മൾ കൂടെ ജോലി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ കവിതയോടുള്ള ഇഷ്ടവും അങ്ങനെ അവർ വളരെ രസകരമായിട്ടുള്ള ഇന്ത്യയിൽ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരോട് നമ്മൾ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരുടെ അടുത്തു നിന്നും നമുക്ക് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമുക്ക് കൈ കിട്ടുകയാണ്. അപ്പം അങ്ങനെ ഇത് കാണുന്ന സമയത്ത് പ്രോബ്ലി എനിക്ക് ലക്നൗവുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വായിച്ചിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവിടെ പോയിട്ടോ ജീവിച്ചിട്ടോ ഒന്നുമുള്ള പരിചയമല്ല. അപ്പം 1999 പിന്നെ ലക്നൗ ആ ഭാഗത്തു നിന്നൊക്കെ എൻ്റെ കൂടെ പഠിക്കാൻ REC ഒരു വലിയൊരു ഗുണം ഉണ്ടായിരുന്നത് എല്ലാ ഇന്ത്യയിലും ചുറ്റുപുറത്തുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരൊന്നും പഠിക്കുന്നുണ്ട്. അതിപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നാണെങ്കിൽ, തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിൽ, ഗുജറാത്തിൽ നിന്നാണെങ്കിൽ, UP, ബീഹാർ, ബംഗാൾ, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ഒരു വളരെ ഒരു ദേശീയ ഒരു മെൽട്ടിങ് പോട്ടുമായിരിയായിരുന്നു REC ആ കാലത്ത്. ഞങ്ങൾ എനിക്കൊന്ന് ഞാൻ ആ സമയത്ത് പഠിക്കുന്ന കാലത്താണ് ബാബരി മസ്ജിദ് പൊളിക്കുന്നത് കോളേജിലുള്ളപ്പം. അന്നുള്ള ചർച്ചകൾ, അന്ന് ഞങ്ങൾ കോളേജിൽ ആ സംഭവം നടന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്, അതിൻ്റെ വ്യക്തമായ ആഴത്തിൽ മനസ്സിലായിരുന്നു എല്ലാവർക്കും എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ആ ന്യൂസ് വന്നപ്പോൾ അപ്പോൾ നമ്മളൊരു കോളേജ് ലൈഫിൻ്റെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചിലപ്പം പല കാര്യങ്ങളും ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പം ആലോചിക്കും അന്ന് വലിയൊരു മൂവ്മെൻറ്റോ അങ്ങനെ ഒന്നും കോളേജിൽ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഒബ്വിയസ്ലി അതിനെ എതിർക്കുകയും അങ്ങനത്തെ അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതല്ലാണ്ട് ഇന്ന് റിക്കളക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വലിയ സംഭവങ്ങൾ. പക്ഷേ ഡിസ്കഷൻസ് വളരെ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുകയും പിന്നെ അങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല അവിടെ കേട്ടോ, അതാണ് ഒന്നാമത്തെ കാര്യം. വളരെ ചുരുങ്ങിയ 3-4 ആൾക്കാരുണ്ടായിരുന്നു, ഒരു BJP, RSS ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന മേ ബി ഫ്യൂ പീപ്പിൾ വിത്ത് ദേ. പക്ഷെ അവർക്കൊരു ഒരു സ്ട്രോങ് പ്രസൻസ് ഒന്നും REC ഇന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കോളേജ് ലൈഫ് വാസ് ക്വയറ്റ് ഡിഫറെൻ്റ്. അത് കോളേജ് ഒരുമിച്ച് പഠിച്ച ആൾക്കാർ കോളേജിലെ പ്രണയം പിന്നെ ജീവിതത്തിലേക്ക് പോയി, ഒരു 10-25 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കോളേജിൽ നിന്നുമുള്ള ഒരു സുഹൃത്ത് വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഈ 10-20 വർഷത്തിൽ എവിടെ വെച്ചിട്ടാണ് അവരുടെ പ്രണയം തുടങ്ങിയത്, ഇന്ന് നീണ്ട് ജീവിതം കിടക്കുമ്പോൾ പ്രണയത്തിന് ഉള്ള പ്രസക്തി ജീവിതത്തിൽ എന്താവുന്നു, അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സുഹൃത്തിൻ്റെ വരവ് വിൽ ദാറ്റ് ഇഗ്നൈറ്റ് സംതിങ് വിത്തിൻ ദെയർ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള ആംഗിളിൽ കൂടി ആ കഥ പോകുന്നുണ്ട്. മാത്രമല്ല ബോത്ത് നല്ല എല്ലാ ക്യാരക്ടേഴ്സും, വെദർ ഇറ്റ് ഇസ് ഗീതാഞ്ജലി ഓർ ഡാനിഷ് ഓർ നീരജ്, ഓൾ ദോസ് പീപ്പിൾ ഹാവ് ഡൺ എക്സ്ട്രീംലി വെൽ. കാരണം വളരെ ആ ക്യാരക്ടറിനോട് യോജിച്ച് പോകുന്ന, ആ കഥയോട് യോജിച്ച് പോകുന്ന, പലപ്പോഴും രസമാണ് ഈ ഫോണില്ലാത്ത ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു എറ എന്തായിരുന്നു എന്നുള്ളത് തന്നെ കുറേ പേർക്കൊക്കെ മറന്നു അല്ലേ. കാരണം എനിക്കൊന്നും നമ്മളുടെയൊക്കെ ഒരു സ്വഭാവ രീതിയിൽ തന്നെ അല്ലെങ്കിൽ സംസാര രീതിയിൽ ആക്ഷൻസിലൊക്കെ തന്നെ ഈ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ കടന്ന് കയറിയിട്ടുണ്ടെന്നാവുന്ന. ഇപ്പം ഞാൻ തമാശ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഇവൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് സിഗരറ്റ് കത്തിച്ചാലും അപ്പം കയ്യിൽ നിന്നോളും, ഒരു പുക തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സ്വഭാവമായി മാറിയിട്ട് ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചപ്പോൾ നേരെ എൻ്റെ കയ്യാട്ടുന്നുണ്ട്, ഒരു അച്ഛൻ്റെ അടുത്ത് അതോട് കൂടിയിട്ട് തീർന്നെന്നാണ് പറഞ്ഞവൻ. അപ്പോൾ അതേമാതിരി നമുക്ക് ഈ ഫോണൊക്കെ ഫോൺ കയ്യിൽ വെച്ചിട്ട് ഫുൾ ടൈം നടക്കുമ്പോൾ നമ്മളുടെ, എനിക്ക് തോന്നുന്നത് കൈയൊക്കെ നീങ്ങുന്നത് തന്നെ പ്രോബ്ലി 1989 ആൾക്കാരുടെ കൈ നീങ്ങുന്ന മാതിരി ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നമ്മളെ കൈയൊക്കെ നീങ്ങുന്നത് ഫുൾ ടൈം കൈ, ഇപ്പോൾ എനിക്ക് പോഡ്കാസ്റ്റിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, പക്ഷേ ഫോണിൻ്റെ അതേ ഷെയ്പ്പിലായിരിക്കും നമ്മളെ കയ്യിൻ്റെ ഉള്ളം കൈ ഉണ്ടാവുക. കാരണം ഫോണ് പിടിച്ചിട്ട് അല്ലേ പ്രോബ്ലി. അല്ല, നമ്മൾ ആ കാലത്ത് ചിലപ്പം മുഷ്ടി ചുരുട്ടിയിട്ടാണ് നടന്നിരുന്നതിൻ്റെ ഇന്ന് ഫോൺ പിടിക്കാൻ പാകത്തിന് മുഷ്ടി തുറന്നുകൊണ്ട് അല്ലെങ്കിൽ കൈപ്പത്തി വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നുണ്ടാവുക, ആർക്കറിയാം. എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ആസ് ഇൻഡിവിജ്വൽസ് വന്നിട്ടുണ്ട് സ്വഭാവത്തിൽ, ആക്ഷൻസിൽ. അത് വളരെ സൂക്ഷ്മമായിട്ട് ചിലപ്പം നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം മനസ്സിലാക്കാൻ പറ്റാൻ മതി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. എനിവേ, ഐ തിങ്ക് ഒരു സ്വതവേ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും കാണുന്ന സംഭവങ്ങൾ പറയത്തക്ക ഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണാറില്ല. പക്ഷേ ഇത് ഞാൻ, ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ തുടങ്ങുകയും നിർത്തുകയും ചെയ്തതാണ്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും, എനിക്കൊന്ന് ഇത് റിലീസായത്, മൈ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ് എനിക്കൊന്ന് ഈ ഫെബ്രുവരിയിലൊക്കെയാണ് ഈ വർഷം, അതായത് നമ്മളുടെ കോവിഡൊക്കെ വരുന്നതിന് മുമ്പേ ഐ തിങ്ക് റിലീസായെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിലൊരിത് കാണാൻ ശ്രമിച്ചു, കാണാൻ പോയില്ല, നീങ്ങിയില്ല ആദ്യത്തെ ഫസ്റ്റ്, കാരണം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നെ ഇത് ഞാൻ എന്താ നീരജ് കബീൻ്റെ വേറൊരു ഫിലിം കണ്ടിട്ട് നീരജ് കബി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് കാണാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ് കഴിഞ്ഞ ആഴ്ച. ആൻഡ് ദാറ്റ് വാസ് വെരി ഗുഡ്. ഇറ്റ്സ് ആൻ അമേസിങ്. കാരണം ഇപ്പോൾ ഒരു ഫോർട്ടീസിൽ, ഏജ് 40s and 50s ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ഹൗ ലൈഫ് വാസ് പ്രീ ഇൻ്റർനെറ്റ് പ്രീ മൊബൈൽ എറ, എനിക്ക് ഒന്ന് ഇഷ്ടപ്പെടുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കാണേണ്ട ഇതാണ്. അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാട്ടും കൂടെ ഉള്ളത് ഡാനിഷ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കലാകാരനെ പരിചയപ്പെടുന്നു. വേറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ ഫെമിലിയർ ഫേസ് ആണെങ്കിലും ഇതിലെ ആ സുധാകർ എന്നുള്ള ക്യാരക്ടറാണ് എനിക്ക് ശരിക്കും അങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാനിഷിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഡാനിഷ് തിയേറ്ററിൽ ധാരാളം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല അയാൾ ചെയ്യുന്നൊരു രസകരമായിട്ടുള്ളൊരു ആർട്ട് ഫോമുണ്ട്, ഒരു തിയേറ്റർ ഫോമുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ഫോം, ദാസ്താ ഗുയി എന്ന് പറഞ്ഞിട്ട്. ദാസ്താ ഗുയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാസ്ത ഒരു പേർഷ്യൻ വാക്കാണ്. ദാസ്താ എന്ന് പറഞ്ഞാൽ കഥ, ഗുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെല്ലിംഗ് ദ ടെയിൽ എന്ന്. അപ്പോൾ ദാസ്താ ഗുയി എന്ന് പറഞ്ഞാൽ കഥ പറച്ചിലാണ്, ഒരു ഉറുദു കഥ പറച്ചിലിൻ്റെ ഒരു ശൈലിയാണ്. അപ്പം അതിൽ അത് റിവൈവ് ചെയ്ത് അതിനെ അതിൻ്റെ പ്രോഗ്രാംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാനിഷ് ഹുസൈൻ. ആൻഡ് പിന്നെ ഒബ്വിയസ്ലി ഫിലിം ആക്ടിങ്ങും ഉണ്ട്. അപ്പോൾ ഡാനിഷിൻ്റെ ആ ഒരു ദാസ്താ ഗുയി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ മൂപ്പരിപ്പം കിസ്സേ ബാസി എന്ന് പറഞ്ഞിട്ട് മലയാളം, മറാഠി, സംസ്കൃതം, അപ്പോൾ ഉറുദു മാത്രമല്ലാണ്ട് ബാക്കി ഭാഷകളിൽ നിന്നുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറി ടെല്ലിംഗ് എക്സ്പെരിമെൻറ്റ്സ് അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിനെ പറ്റിയിട്ട് ഇന്നലെ ഇരുന്നിട്ട് ഞാൻ അതും കുറച്ച് ഇതാക്കിയപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു നമുക്കൊരു വീഡിയോ, ഞാനിപ്പോൾ അടുത്ത എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദാസ്താ ഗുയി ലെവലിൽ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പാട്ടും മ്യൂസിക്കും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ജോൺ എബ്രഹാമിൻ്റെ ഒരു കഥയുമായിട്ട് ഒരു ദാസ്താ ഗുയി അല്ലെങ്കിൽ കിസ്സേ ബാസി ലൈനിൽ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അത് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, നടന്നില്ല. ചിലപ്പോൾ ഓവർ ദ വീക്കെൻഡ് ഐ മൈറ്റ് റെക്കോർഡ് ആൻഡ് ദെൻ അത് നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലിരി കവിതകൾ എന്നും കഥകൾ എന്നും വീട്ടിലിരി കവിതകൾ എന്നും പറഞ്ഞിട്ട് ഒരു പരമ്പര ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാർച്ച് സമയത്ത്, കാരണം കഥകളും കവിതകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ കഥകൾ കേൾക്കാൻ ആൾക്കാരധികം ഇല്ല, പക്ഷെ ആ കഥകൾ എടുത്തിട്ട് ഒന്ന് ചെയ്താലോ, ഒരു വിഷ്വലി ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ആ കഥകൾ എനിക്ക് ഒന്ന് പോഡ്കാസ്റ്റിന് പറ്റുന്നതായിരിക്കും. ഒന്ന് രണ്ട് കഥകൾ എടുത്തിട്ട് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് പോഡ്കാസ്റ്റിലൊന്ന് ഇടാൻ നോക്കാം നാളെയൊക്കെ. ഞാനൊന്ന് ജോൺ എബ്രഹാമിൻ്റെ കഥകളുണ്ടായിരുന്നു, സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കഥകളുണ്ടായിരുന്നു. ഇത് കഥകൾ വായിക്കല്ല കേട്ടോ, കഥകൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്, റീ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആ കഥകൾ വിഷ്വലി കാണുന്ന സമയത്ത് കുറച്ച് ആംഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പോഡ്കാസ്റ്റിൽ പറ്റില്ല. എന്നാലും ഞാൻ പോഡ്കാസ്റ്റിൽ ഐ ജസ്റ്റ് ട്രൈ ടു, എനിക്ക് അറിഞ്ഞൂടെ പോഡ്കാസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് ഒന്ന് രണ്ട് കഥകൾ എടുത്തിട്ട് ഞാനൊരു ഒരു ചെറിയൊരു എപ്പിസോഡ് ഞാൻ ഒന്ന് നാളെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. പക്ഷെ അതൊരു രസകരമായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് വളരെ ആവശ്യമുള്ള, നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി ഒരു പോഡ്കാസ്റ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക താജ്മഹൽ 1989, താജ്മഹൽ 1989. അപ്പോൾ ഇതൊക്കെ തന്നെ. നിങ്ങൾ എവിടെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട, ഫ്രീ വെബിനാറാണ്, ലിമിറ്റഡ് സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ സ്വതവേ സംസാരിക്കാറുള്ള മാറുന്ന ലോകം, മിനിമൽ അജൈൽ, പിന്നെ പഠനം, വായന, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സ്മോൾ സെഷൻ ആൻഡ് ക്യു എൻ എ. നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്താണ്, അല്ലെങ്കിൽ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയി വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാം, ആൻഡ് ഐ വിൽ ട്രൈ ടു ആൻസർ. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം. ഓക്കെ, ടേക്ക് കെയർ.